പ്രൈസ് ദ ലോർഡ്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ും 14-ും തിരുവചനങ്ങൾ. ഇതാ, വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. സ്നേഹമുള്ളവരെ, അനശ്വരമായ ഒരു രാജ്യത്വം നൽകപ്പെടുന്ന അഥവാ സ്വീകരിക്കുന്ന മനുഷ്യപുത്രനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന്. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും ആഗമനകാലത്ത് മുഴുവൻ നമ്മൾ ധ്യാന വിഷയമാക്കുകയായിരുന്നു. ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഒരു രക്ഷകനെ അയക്കും എന്ന വാഗ്ദാനങ്ങൾ അനേകം തവണ ആവർത്തിച്ചത് നമ്മൾ കണ്ടു. അതിൽ ഒട്ടും തന്നെ അപ്രധാനമല്ലാത്ത ഒരു പ്രവചനമാണ് ഇപ്പോൾ നമ്മൾ പഠന വിഷയമാക്കുന്നത്, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന്. യേശുക്രിസ്തുവിൽ പൂർത്തിയായ ഒരു പ്രവചനമാണ് ഇതെന്ന് സുവിശേഷങ്ങളും മറ്റ് പുതിയ നിയമഗ്രന്ഥങ്ങളും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. യേശുക്രിസ്തു തന്നെ തന്നെക്കുറിച്ച് സംസാരിക്കാൻ, തന്നെക്കുറിച്ച് പ്രതിപാദിക്കാൻ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദവും ഇതുതന്നെയായിരുന്നു, മനുഷ്യപുത്രൻ. തന്നെക്കുറിച്ച് മനുഷ്യപുത്രൻ എന്നാണ് യേശു പറഞ്ഞിരുന്നത്. മനുഷ്യപുത്രൻ എന്നുള്ള ആ അഭിസംബോധനാരൂപം ദാനിയേലിൻ്റെ പുസ്തകവുമായി അഭേദ്യം ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഈ മനുഷ്യപുത്ര പ്രവചനം പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രവചനം പഠിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കുക ആവശ്യമാണ്. ഈ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം മാത്രമല്ല, ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലവും ഈ പ്രവചനം മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാകും. ദാനിയേൽ പ്രവാചകൻ 4 വലിയ പ്രവാചകന്മാരൊരാളായിട്ടാണ് പൊതുവെ കരുതപ്പെടുക. പക്ഷേ ഹെബ്രായ ബൈബിളിൽ ദാനിയേലിൻ്റെ പുസ്തകം പ്രവാചകഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലല്ല പെടുത്തിയിരിക്കുന്നത്. ലിഖിതങ്ങൾ അഥവാ കെത്തുബീം എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലാണ് ദാനിയേൽ എണ്ണപ്പെടുന്നത്. ദാനിയേലിൻ്റെ കാലം ബാബിലോൺ ചക്രവർത്തിയായ നബുക്കദ്നേസറിൻ്റെയൊക്കെ കാലമാണ്, അഥവാ BC 6-ാം നൂറ്റാണ്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം ചിത്രീകരിക്കുന്നത് 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തെ ചില സംഭവങ്ങളാണ്. അങ്ങോട്ടുള്ള ചരിത്രം അല്പമൊന്ന് ഓർത്തിരിക്കുന്നു നല്ലതാണ്. ബാബിലോൺ പ്രവാസത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. BC 587-ൽ നബുക്കദ്നേസറിൻ്റെ സൈന്യം ജെറൂസലം നശിപ്പിക്കുകയും യഹൂദരെ അടിമകളായി ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പക്ഷേ ആ പ്രവാസം അധികകാലം ദീർഘിച്ചില്ല. 50 വർഷം കഴിഞ്ഞപ്പോൾ BC 538-ൽ പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് ബാബിലോണിനെ പരാജയപ്പെടുത്തുകയും മധ്യപൗരസ് ദേശം കീഴടക്കി ഭരണം നടത്തുകയും ചെയ്തു. പേർഷ്യൻ ഭരണം ഏതാണ്ട് 200 വർഷത്തോളം ദീർഘിച്ചു. അതിനുശേഷമാണ് പടിഞ്ഞാറ് നിന്ന് ഒരു ചെറിയ രാജ്യത്തിൻ്റെ രാജാവായിരുന്ന ഫിലിപ്പിൻ്റെ മകൻ അലക്സാണ്ടർ വലിയ ഒരു ദിഗ്വിജയത്തിന് തുടക്കം കുറിച്ചത്. BC 332-ൽ പേർഷ്യൻ ചക്രവർത്തിയെ അലക്സാണ്ടർ പരാജയപ്പെടുത്തി. പിന്നെ അങ്ങോട്ട് വളരെ പെട്ടെന്നുള്ള വിജയത്തിൻ്റെ ഘോഷയാത്രയായിരുന്നു. 332-ൽ തന്നെ പാലസ്തീന അലക്സാണ്ടറിൻ്റെ സൈന്യത്തിന് കീഴടങ്ങി. അങ്ങോട്ടുള്ള യാത്ര സിന്ധുനദി തടം വരെ എത്തിയതായി നമുക്കറിയാം. 322-ൽ അലക്സാണ്ടർ മരിച്ചു, 33-ാമത്തെ വയസ്സിൽ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാജ്യം 4 സൈന്യാധിപന്മാർ പങ്കിട്ടെടുത്തു. സെല്യൂക്കസ് എന്ന സൈന്യാധിപനാണ് കിഴക്കു ഭാഗത്ത് സിറിയയും അതിന് കിഴക്കോട്ടുമുള്ള പ്രദേശത്തിൻ്റെ അധിപനായി തീർന്നത്. ടോളമി എന്ന സൈന്യാധിപൻ ഈജിപ്തും അതുൾപ്പെട്ട പ്രദേശങ്ങളും കൈയടക്കി. ആ ഈജിപ്തിൻ്റെ കീഴിലായിരുന്നു പലസ്തീനായും. BC 200 വരെ ഈ അവസ്ഥ ഏതാണ്ട് തുടർന്നു. BC 200-ൽ സെല്യൂക്കസ് രാജവംശജൻ സിറിയയുടെ ഭരണാധിപൻ ഈജിപ്തിനെ കീഴടക്കുകയും പലസ്തീന ഈ സിറിയൻ ഭരണത്തിന് കീഴിൽ വരികയും ചെയ്തു. ഈ കാലഘട്ടത്തിലെല്ലാം പലസ്തീനായുടെ അഥവാ യഹൂദരുടെ ഭാഗധേയങ്ങൾ അവരെ ആര് ഭരിച്ചിരുന്നു എന്നതിനെ ആശ്രയിച്ചിരുന്നു. പേർഷ്യൻ ഭരണമാകട്ടെ, ടോളമിയുടെ ഗ്രീക്ക് ഭരണമാകട്ടെ, യഹൂദരുടെ മേൽ കനത്ത നുഖങ്ങളൊന്നും അടിച്ചേൽപ്പിച്ചില്ല. അവർക്ക് മതപരമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. സാവകാശം യവന സംസ്കാരം അവരിലേക്ക് കടന്നു വന്നെങ്കിലും ആ സംസ്കാരത്തിന് കീഴ്വഴങ്ങാനായിട്ട് നിർബന്ധിതരായിരുന്നില്ല അവർ. എന്നാൽ 175 ബി സിയിൽ സിറിയയുടെ ഭരണാധിപനായി തീർന്ന അന്തിയോക്കസ് നാലാമൻ, എപ്പിഫാനസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അയാൾ, എപ്പിഫാനസ് എന്നാൽ ദൃശ്യനായ പ്രത്യക്ഷനായ ദൈവം എന്നാണ് പറയുക. താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ട എപ്പിഫാനസ് അന്തിയോക്കസ് നാലാമൻ യഹൂദരുടെ മേൽ അതികഠിനമായ ചില സമ്മർദ്ദങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി. യഹൂദ മത ആചാരങ്ങൾ പരിപൂർണമായിട്ടും മുടക്കി. യവന സംസ്കാരം തങ്ങളുടെ സംസ്കാരമായി സ്വീകരിക്കാൻ അവരെ നിർബന്ധിച്ചു. ജെറൂസലം ദേവാലയത്തിൽ സീവൂസിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും യഹൂദർക്ക് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാൻ യഹൂദരെ നിർബന്ധിക്കുകയും ചെയ്തു. സാപത്താചരണം മുടക്കി. ഛേദനാചാരം ചെയ്യുക രാജദ്രോഹമായി, കുറ്റമായി വിളംബരം ചെയ്തു കൽപ്പന വഴി. ഇതിനെ എതിർത്തു നിന്നവർ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടു, വധിക്കപ്പെട്ടു. തുടർന്നുണ്ടായത് അതിക്രൂരമായ ഒരു മതപീഡനമാണ്. ഈ മതപീഡനത്തിന് ഇരയായ വ്യക്തികൾ, ചിലർ മതമാറ്റത്തിന് തയ്യാറായി, മറ്റു ചിലർ മതപീഡനത്തിനിരയായി മരിക്കാൻ സന്നദ്ധരായി, ജീവൻ ത്യജിച്ചാലും നിയമം ലംഘിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം വ്രതം ചെയ്തു. അവരാണ് പിന്നീട് ഫരിസേയർ എന്നറിയപ്പെടുന്നത്. ഇതിന് നിരുപാധികം കീഴടങ്ങാനോ അതുപോലെ തന്നെ സ്വയം ജീവത്യാഗത്തിന് തയ്യാറാകാനോ മടിച്ച വ്യക്തികളുണ്ടായിരുന്നു. മത്താത്തിയാസ് എന്ന പുരോഹിതനും 5 മക്കളും കൂടി ഒരു വലിയ കലാപത്തിന് തുടക്കം കുറിച്ചു. അതാണ് നമ്മൾ മക്കബായ വിപ്ലവം എന്ന പേരിൽ അറിയുന്നത്. 167 മുതൽ 164 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ മക്കബായ വിപ്ലവം അരങ്ങേറിയതും മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ യഹൂദ തയ്യാറായതും. ഈ പശ്ചാത്തലത്തിലാണ് ദാനിയേലിൻ്റെ പുസ്തകം എഴുതപ്പെടുന്നത് എന്നോർക്കണം. അതിശക്തമായ മതപീഡനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയ ജനത്തിന് മതത്തോടും മത നിയമങ്ങളോടും വിശ്വസ്ത പാലിക്കാൻ പ്രചോദനം നൽകുക എന്നതായിരുന്നു ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഈ പുസ്തകം 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ മതനിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി ത്യാഗം സഹിക്കാനും സാഹസത്തിനും മുതിർന്ന വ്യക്തികളെ എപ്രകാരം ദൈവം സംരക്ഷിക്കുന്നുവെന്ന് അത്ഭുതകരമായ ചില കഥകളിലൂടെ സ്ഥാപിച്ചെടുക്കുന്നു. 2 ഭാഗം 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ പ്രത്യേകമായൊരു ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോക്കലിപ്റ്റിക് ശൈലി എന്ന് പറയും. ദർശനങ്ങളുടെ ശൈലിയാണ്. അപ്പോൾ ദൈവം നൽകിയ അസാധാരണമായ ചില ദർശനങ്ങൾ, ഭാവിയെ സംബന്ധിക്കുന്ന ഉൾക്കാഴ്ചകൾ നൽകുന്നു എന്നതാണ് ഈ ദർശന ശൈലിയുടെ പ്രത്യേകത. മർദ്ദിതർക്ക് സംരക്ഷണം നൽകുന്ന, പീഡിതർക്ക് വിശ്വാസം ഉറച്ചു നിൽക്കാൻ ശക്തി നൽകുന്ന ഒരു സാഹിത്യരൂപമായിരുന്നു അപ്പോക്കലിപ്റ്റിക് സാഹിത്യരൂപം. ഈ സാഹിത്യരൂപത്തിൽ പെട്ട ഒന്നാണ് ദാനിയേലിൻ്റെ പുസ്തകം 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ 7 അധ്യായമാണ് നമ്മൾ പഠന വിഷയമാക്കുന്ന പ്രവചനം ഉൾക്കൊള്ളുന്ന ഭാഗം. ആ 7 അധ്യായം മുഴുവനും ഒരു ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ദർശനത്തിൻ്റെ ഉദ്ദേശം ഇതാണ്: ദൈവമാണ് ചരിത്രത്തെ നയിക്കുന്നവൻ. അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങളുടെ എല്ലാം പ്രത്യേകതയും അതായിരുന്നു. അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങൾ പൊതുവെ എടുത്തു കാണിക്കുന്നത് ഈ ലോകം മുഴുവനും ഇതിൻ്റെ ചരിത്രവും രക്ഷിക്കപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ തിന്മയ്ക്ക് അധീനമായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം തന്നെ ഈ ചരിത്രത്തിൽ ഇടപെടുകയും ഈ ചരിത്രത്തിന് അവസാനം കുറിച്ചതിന് ശേഷം ഒരു പുതിയ യുഗം ആരംഭിക്കുകയും ചെയ്യും. ഒരു പുതുയുഗം. ആ പുതിയ യുഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അപ്പോക്കലിപ്റ്റിക് ഗ്രന്ഥങ്ങളിൽ പ്രധാനമായിട്ടും കാണുക. അപ്പോൾ ലോക ചരിത്രത്തെ വിശകലനം ചെയ്യുന്ന ഒരു സാഹിത്യരൂപമാണ് അപ്പോക്കലിപ്റ്റിക് സാഹിത്യരൂപം. ദാനിയേലിൻ്റെ പുസ്തകം 7 അധ്യായം ഈ അപ്പോക്കലിപ്റ്റിക് ശൈലിയിൽ രചിക്കപ്പെട്ട ഭാഗത്തിൻ്റെ തുടക്കമാണ്. 7 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ചരിത്രത്തിൻ്റെ പ്രവാചക ആത്മകമായ രീതിയിലുള്ള ഒരു വിശകലനം കാണാം. ബാബിലോൺ രാജാവായ ബെൽഷാസറിൻ്റെ 1 ഭരണവർഷം, ദാനിയേലിന് ഉറക്കത്തിൽ ഒരു സ്വപ്നവും ചില ദർശനങ്ങളും ഉണ്ടായി. അവൻ സ്വപ്നം എഴുതിയിടുകയും അതിൻ്റെ സംഗ്രഹം അറിയിക്കുകയും ചെയ്തു. ദാനിയേൽ പറഞ്ഞു: ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കിമറിക്കുന്നത് നിശാദർശനത്തിൽ ഞാൻ കണ്ടു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു. അവ വിഭിന്നങ്ങളായിരുന്നു. സിംഹത്തെപ്പോലെയായിരുന്നു ആദ്യത്തേത്. അതിന് കഴുകൻ്റെ ചിറകുകളുണ്ടായിരുന്നു. ഞാൻ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ അതിൻ്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു. അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ ഇരുകാലിൽ നിർത്തി. മനുഷ്യൻ്റെ മനസ്സും അതിന് നൽകപ്പെട്ടു. ഇതാ രണ്ടാമത് കരടിയെപ്പോലെ മറ്റൊരു മൃഗം. അതിൻ്റെ ഒരു വശം ഉയർത്തപ്പെട്ടു. അത് മൂന്ന് വാരിയില്ലകൾ കടിച്ചു പിടിച്ചിരുന്നു. അതിനോട് പറഞ്ഞു, ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ മുതുകത്തു പക്ഷിയുടെ നാലു ചിറകുകളുള്ള പുള്ളിപ്പുലിയെപ്പോലെ മറ്റൊരു മൃഗം. അതിന് നാലു തലകളുണ്ടായിരുന്നു. ആധിപത്യം അതിന് നൽകപ്പെട്ടു. ഇതിനുശേഷം നിശാദർശനത്തിൽ ഇതാ ഘോരനും ഭയങ്കരനും അതിശക്തനുമായ നാലാമത്തെ മൃഗം. അതിന് വലിയ ഉരുക്കുപല്ലുകളുണ്ടായിരുന്നു. അത് വിഴുങ്ങുകയും കഷണം കഷണമായി തകർക്കുകയും മിച്ചമുള്ളത് കാലുകൊണ്ട് ചവിട്ടിയരയ്ക്കുകയും ചെയ്തു. മുമ്പേ വന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്ന അതിന് പത്തു കൊമ്പുകളുണ്ടായിരുന്നു. ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ചെറിയ കൊമ്പ് അവയുടെ ഇടയിൽ മുളച്ചു വരുന്നു. അതിൻ്റെ വരവോടെ ആദ്യത്തേതിൽ മൂന്നെണ്ണം വേരോടെ പിഴുതുമാറ്റപ്പെട്ടു. ഇതാ ഈ കൊമ്പിൽ മനുഷ്യൻ്റേതുപോലുള്ള കണ്ണുകളും വമ്പു പറയുന്ന ഒരു വായും. ഭാവനയെ അതിലംഘിക്കുന്ന വിവരണങ്ങളാണ് ഇവിടെ കാണുന്നത്. നാല് മൃഗങ്ങൾ, അവ കടന്നു വരുന്നത്, കയറി വരുന്നത് മഹാസമുദ്രത്തിൽ നിന്നാണെന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പിന്നീട് പ്രവാചകന് ദാനിയേലിന് ദൈവദൂതൻ ഇതിൻ്റെ അർത്ഥം വിശദീകരിച്ച് കൊടുക്കുന്നതായിട്ട് ഈ അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ പ്രവചനാത്മകമായ അഥവാ അപ്പോക്കലിപ്റ്റിക് ശൈലിയിലുള്ള ഒരു വിശകലനവും വിശദീകരണവുമാണ് ഈ വിവരണത്തിൽ കൊടുത്തിരിക്കുന്നത്. സ്വപ്നത്തിൽ ലഭിച്ചത് എന്ന് പറയുമ്പോൾ ദൈവം നൽകിയ ഉൾക്കാഴ്ച എന്ന് അർത്ഥമാകുന്നുണ്ട്. ആകാശത്തിലെ നാല് കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കിമറിയിക്കുന്നു. മഹാസമുദ്രം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ്. എങ്ങും ജലമുറ്റുനിന്ന സാഹചര്യം, അവിടെ ജലത്തിൻ്റെ ഉപരി ദൈവത്തിൻ്റെ ചൈതന്യം അഥവാ കാറ്റ് ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിവരണം പോലെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുക. മഹാസമുദ്രം ഖേവോസ് എന്ന് പറയും, രൂപരഹിതമായ അവസ്ഥ. അത് ഭയാനകമായ അവസ്ഥയാണ്, സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥയാണ്. അത് തിന്മയുടെ അവസ്ഥയുമാണ്. ഈ മഹാസമുദ്രത്തെ ഒതുക്കി നിർത്തിക്കൊണ്ടാണ് ദൈവം സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത്. അപ്പോഴേ തിന്മയുടെ ലോകത്തുനിന്ന് അധോ ലോകത്തുനിന്ന് കയറി വരുന്നതാണ് ഈ നാല് മൃഗങ്ങൾ. മൃഗം, ഓരോ മൃഗവും സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സാമ്രാജ്യം മിക്കപ്പോഴും മൃഗീയമാണ്, ക്രൂരമാണ്. അത് ആധിപത്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്, എല്ലാറ്റിനെയും നശിപ്പിക്കുന്നതുമാണ്. തിന്മയുടെ ശക്തി, നശീകരണ പ്രവണത വ്യക്തമാക്കുന്നതാണ് മൃഗം എന്ന പ്രതീകം. അത് ബൈബിളിൽ പലയിടത്തും പിന്നീടും കാണുന്നതാണ്, നാല് മൃഗങ്ങൾ. ഇനി നാല് മൃഗങ്ങളും ചരിത്രത്തിലൂടെ കടന്നുപോയ നാല് രാജ്യങ്ങളുടെ ചിത്രീകരണവുമാണ്. ആദ്യത്തെ മൃഗത്തെക്കുറിച്ച് പറയുന്നത്, അത് സിംഹത്തെപ്പോലെയായിരുന്നു, അതിന് കഴുകിൻ്റെ ചിറകുകളുണ്ടായിരുന്നു. സിംഹം രാജകീയ മൃഗമാണ്, പക്ഷേ ചരിത്രത്തിൽ ബാബിലോണിൻ്റെ പ്രതീകമാണ് സിംഹം. അപ്പോഴാദ്യത്തെ രാജ്യം ബാബിലോണാണ്. രണ്ടാമത്തേത് മീദിയ എന്ന് പറയും. ബാബിലോണിന് ശേഷം കടന്നു വന്ന മീദിയ. മീദിയയ്ക്ക് ശേഷം കടന്നു വന്നത് പേർഷ്യയാണ്, പേർഷ്യ രാജാവ്. അപ്പോഴാദ്യത്തെ മൂന്ന് മൃഗങ്ങൾ ബാബിലോൺ, മീദിയ, പേർഷ്യ എന്നീ ക്രമത്തിൽ. നാലാമത്തേതാണ് ഏറ്റവും ഘോരനും ഭീകരനുമായ മൃഗം എന്ന് പറയും. അത് അലക്സാണ്ടർ തുടങ്ങിവെച്ച ഗ്രീക്ക് സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിൽ വന്ന രാജാക്കന്മാരെയാണ് കൊമ്പുകൾ എന്ന് സൂചിപ്പിക്കുക. അപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഒരു വിഭാഗമായ സിറിയൻ സാമ്രാജ്യത്തിൽ കടന്നു വന്ന പത്തു രാജാക്കന്മാരെ പത്തു കൊമ്പുകളായി ചിത്രീകരിക്കുന്നു. ഇനി അവസാനം വരുന്ന ഒരു ചെറിയ കൊമ്പ്, ആ കൊമ്പാണ് ഗ്രന്ഥകാരൻ്റെ സമകാലികനായ അന്തിയോക്കസ് നാലാമൻ, എപ്പിഫാനസ് അഥവാ ദൃശ്യനായ ദൈവം എന്ന് അവൻ സ്വയം പേര് കൊടുക്കുന്നതിനാണ് വലിയ വായ എന്ന് പറയുക. ചെറിയ കൊമ്പിന് വലിയ വായ, വലിയ വായ ദൈവദൂഷണം പറയുന്ന വായാണ്. ഞാനാണ് ദൈവമെന്ന് അവകാശപ്പെടുന്ന സാമ്രാജ്യത്തിൻ്റെ ഈ അവകാശവാദത്തെയാണ് ചെറിയ കൊമ്പിലുള്ള വലിയ വായ കൊണ്ട് സൂചിപ്പിക്കുക. ആ കൊമ്പിൽ മനുഷ്യൻ്റേതുപോലുള്ള കണ്ണുകളും വമ്പ് പറയുന്ന ഒരു വായും. അപ്പോഴേ സ്വയം ദൈവമായി അവകാശപ്പെടുന്ന അന്തിയോക്കസ് നാലാമനെ ചിത്രീകരിച്ചതിന് ശേഷമാണ് ദൈവിക ദർശനത്തിലേക്ക് ഗ്രന്ഥകാരൻ ശ്രദ്ധ തിരിക്കുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ, ഏഴാമധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ, സിംഹാസനങ്ങൾ നിരത്തി പുരാതനനായവൻ ഉപവിഷ്ടനായി. അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻ്റോമം പോലെ. ഇത് ഒരു ദൈവിക ദർശനമാണ്. ആദ്യത്തെ ഭൂമിയിലെ ദർശനം കണ്ടു, ഭൂമിയിൽ ഭരിക്കുന്ന അതിക്രൂരരും ശക്തരുമായ സാമ്രാജ്യങ്ങൾ. പക്ഷേ ഇവരെ എല്ലാം നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അധോലോകത്തു നിന്ന് വരുന്ന ശക്തികളല്ല, മുകളിലുള്ള ദൈവമാണ്. അതാണ് സിംഹാസനത്തിൽ സിംഹാസനം അധികാരത്തിൻ്റെ അടയാളമാണ്. അതിലിരിക്കുന്ന പുരാതനായവൻ, നിത്യനായവൻ ദൈവം തന്നെ. നിർമ്മലമായ ആട്ടിൻരോമം പോലെ മുടിയും താടിയും വെളുക്കുന്നത് നിത്യതയുടെ ഒരു അടയാളമായി ഇവിടെ എടുത്തു കാണിക്കും. ആട്ടിൻരോമം പോലെ ധവളം, അതിന് ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി, അവൻ മുമ്പിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. മനോഹരമാണ് ദൈവിക സാന്നിധ്യം. ആയിരം ആയിരം പേർ അവനെ സേവിച്ചു, പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുമ്പിൽ നിന്നു. അപ്പോൾ ഒരു വലിയ മഹാ സാമ്രാട്ടിൻ്റെ ചിത്രം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഭൂമിയിലെ രാജാക്കന്മാരുടെ ഒരു പശ്ചാത്തലത്തിൽ ദൈവിക രാജ്യത്തെ, സാമ്രാജ്യത്തെ, സിംഹാസനത്തെ ചിത്രീകരിക്കുകയാണ് ഈ ഗ്രന്ഥം. അതിനുശേഷം അവൻ്റെ മുമ്പിൽ നിന്നു ന്യായാധിപസഭ ന്യായവിധിക്ക് ഉപവിഷ്ടനായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. ഓരോ വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും ചെയ്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. കൊമ്പിൻ്റെ വമ്പു പറച്ചിൽ കേട്ടു ഞാൻ നോക്കി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു, അതിൻ്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു, അഗ്നി ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കപ്പെടുകയും ചെയ്തു. ദൈവമാണ് താനെന്ന് അവകാശപ്പെട്ട രാജാവും മരിക്കും നശിക്കും. എല്ലാ രാജാക്കന്മാരും വരും കടന്നുപോകും. അവയെല്ലാം നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ദൈവമാണ് എന്ന ഉൾക്കാഴ്ച ആദ്യമേ നൽകുന്നു. മറ്റു മൃഗങ്ങളുടെ ആധിപത്യം എടുത്തു മാറ്റപ്പെട്ടു, എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും സമയത്തേക്കും നീണ്ടുനിന്നു. അധികാരം നഷ്ടപ്പെട്ടെങ്കിലും കുറച്ചു കാലത്തേക്ക് പിടിച്ചു നിൽക്കുന്ന സാമ്രാജ്യങ്ങൾ. ഈ പശ്ചാത്തലത്തിലാണ് പഠന വിഷയമായ മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുന്നത്. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. വാനമേഘങ്ങളോടുകൂടി വരുന്നത് ദൈവികതയുടെ സൂചനയാണ്. മേഘങ്ങളിൽ വരുന്നവൻ ദൈവമാണ്. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകുകൾ സഞ്ചരിക്കുന്നത് ദൈവമാണ്. അപ്പോഴേ ദൈവികത ഉൾക്കൊള്ളുന്ന ആരോ ഒരാളാണ് ഇവിടെ വരിക. അവനെ പുരാതനായവൻ്റെ മുമ്പിൽ ആനയിച്ചു. അപ്പോൾ ദൈവം സിംഹാസനത്തിലിരിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വാനമേഘങ്ങൾ വരുന്ന ഒരാളെ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മനുഷ്യപുത്രൻ ആരാണ്? സിംഹാസനത്തിൽ ദൈവമിരിക്കുമ്പോൾ മനുഷ്യപുത്രൻ ദൈവമായിരിക്കാൻ സാധ്യതയില്ല. അതേസമയം വാനമേഘങ്ങൾ വരുന്നത് ദൈവികതയുടെ ഒരു സൂചനയുണ്ട് താനും. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. ദൈവമാണ് നൽകുന്നത്. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. ഈ വാനമേഘങ്ങളിൽ ആഗതനായ മനുഷ്യപുത്രന് ദൈവം തന്നെ ശാശ്വതമായ അധികാരം നൽകുന്നു. ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്തത് നിന്റെ സിംഹാസനം എന്നേക്കും സുസ്ഥിരമായിരിക്കും, ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇവിടെ മനുഷ്യപുത്രന് ഒരു യാഥാർത്ഥ്യമായിത്തീരുന്നു. അപ്പോഴാരാണ് ഈ മനുഷ്യപുത്രൻ? മനുഷ്യപുത്രൻ ആരാണ് എന്ന ചോദ്യത്തിന് ദാനിയേൽ തന്നെ ഉത്തരം നൽകുന്നുണ്ട്. പതിനെട്ടാമത്തെ വാക്യത്തിൽ, അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു. അപ്പോൾ ശാശ്വതമായ രാജ്യം ലഭിക്കുന്ന മനുഷ്യപുത്രനെന്ന് പറയുന്നത് ആദ്യ കാഴ്ചപ്പാടിൽ ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ പ്രതീകമാണ്. പലതവണ സൂചിപ്പിക്കുകയുണ്ടായി സംഘാത വ്യക്തിത്വം അഥവാ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന ഒരു കാഴ്ചപ്പാട്. ജനത്തെ മുഴുവനും കൂടി ഒരു വ്യക്തിയായി കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ. അന്ത്യോക്കസ് നാലാമൻ്റെ മതപീഡനകാലത്ത് തങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ വ്യക്തികൾ, അവരെ ദൈവം സംരക്ഷിക്കും, അവരെ ദൈവം ഉയർപ്പിക്കും, അവരെ ഒരു രാജ്യമായി ശക്തിയായി ഉയർത്തും എന്നതാണ് ഇവിടെ കാണുന്ന ആദ്യത്തെ പ്രതീക്ഷ. ഈ പ്രതീക്ഷ വീണ്ടും ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ആവർത്തിക്കുന്നുമുണ്ട്. 7:27, ആകാശത്തിന് കീഴുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതൻ്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അപ്പോൾ ഏഴാമത്തെ അധ്യായത്തിൽ പറയുന്ന മനുഷ്യപുത്രൻ ആരാണ് എന്ന ചോദ്യത്തിന് ആദ്യമേ ലഭിക്കുന്ന ഉത്തരം അത് ഇസ്രായേൽ ജനം തന്നെയാണ്. നമ്മൾ ദൈവദാസത്തിൻ്റെ ദാസനെക്കുറിച്ച് ഏശയാട് പുസ്തകം പഠിച്ചപ്പോൾ കണ്ടതുപോലൊരു കാഴ്ചപ്പാട്. മനുഷ്യപുത്രൻ ദൈവജനമാണ്. പക്ഷേ അതുമാത്രമല്ല എന്ന് നമുക്കറിയാം. ഒരു വ്യക്തിയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രവചനം. ഇസ്രായേൽ ജനത്തിന് ദൈവം സംരക്ഷണം നൽകും, ആധിപത്യം നൽകും. പക്ഷേ മനുഷ്യപുത്രൻ എന്ന കാഴ്ചപ്പാട് ഒരു വ്യക്തിയുടെ ഒരു സംഘാത വ്യക്തിത്വത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നു എന്ന് പുതിയ നിയമത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇവിടെയാണ് രക്ഷകനെ സംബന്ധിച്ച പ്രവചനത്തിൻ്റെ രണ്ടാമത്തെ തലം പ്രകടമാവുന്നത്. മനുഷ്യപുത്രൻ, വരാനിരിക്കുന്ന മനുഷ്യപുത്രൻ, വാനമേഘങ്ങളിൽ വരുന്നവൻ, അവൻ ആരാണ് എന്ന ചോദ്യത്തിന് യാതൊരു സംശയത്തിനും ഇടം കൊടുക്കാതെ യേശു പറയുന്ന ഒരു വാക്കുണ്ട്. സാൻഹെദ്രിൻ സംഘത്തിൻ്റെ മുമ്പിൽ യേശുവിനെ വിചാരണ ചെയ്തു. പ്രധാന പുരോഹിതൻ യേശുവിനോട് ചോദിച്ചു, മത്തായി എഴുതിയ സുവിശേഷം 63-64 വാക്യങ്ങൾ. അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക. യേശു അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. 110 സങ്കീർത്തനം 1 വാക്യവും ദാനിയേലിൻ്റെ പുസ്തകം 7:14 വാക്യവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ കൊടുക്കുക. വാനമേഘങ്ങൾ വരുന്ന മനുഷ്യപുത്രനെക്കുറിച്ചുള്ള പരാമർശം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അത് ഏതെങ്കിലും സംശയത്തിന് ഇട കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ദൂരീകരിക്കാനാണ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകും എന്ന് പറയുക. അപ്പോൾ മനുഷ്യപുത്രൻ ആരാണ് എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായി യേശു ഇവിടെ മറുപടി കൊടുക്കുന്നു, ആ മനുഷ്യപുത്രൻ ഞാൻ തന്നെയാണ്. മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് ഈ മനുഷ്യപുത്രൻ. അവൻ്റെ പ്രത്യേകത, അവൻ വരുന്നു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകുന്നു. വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരം കൈയാളുക എന്നാണ് അർത്ഥം. അന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 28 അധ്യായത്തിൽ യേശു അവരെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. 28:18 വാക്യത്തിൽ പ്രകാരം കാണും, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരം കൈയാളുക എന്നാണ് അർത്ഥം. അപ്പോൾ വാനമേഘങ്ങളിൽ വരുന്ന മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, അഥവാ ദൈവത്തിൻ്റെ എല്ലാ അധികാരങ്ങളും അവൻ സ്വീകരിക്കുന്നു. അപ്പോൾ യേശുവിൽ പൂർത്തിയാവാനിരുന്ന ഈ വലിയ രാജത്വത്തിൻ്റെ ഒരു പ്രവചനമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ദാനിയേൽ സ്വപ്നം കണ്ട മനുഷ്യപുത്രൻ വരാനിരുന്ന ക്രിസ്തുവാണ്. ആ വരാനിരിക്കുന്ന ക്രിസ്തു വന്നത് അവരും പ്രതീക്ഷിച്ച രീതിയിലല്ല എന്ന് മാത്രം. യേശു തന്നെക്കുറിച്ച് തന്നെ സൂചിപ്പിക്കാൻ മനുഷ്യപുത്രൻ എന്ന പദമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഞാൻ എന്ന് പറയുന്നതിന് തുല്യമാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്ന യേശുവിൻ്റെ വാക്ക്. അരമായ ഭാഷയിൽ ബാർ നാശ എന്ന് പറയും, മനുഷ്യൻ എന്നേ അതിനർത്ഥമുള്ളൂ. അതിൻ്റെ ഒരു സാങ്കേതികത്വമില്ലാതെ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ബാർ നാശ, മനുഷ്യൻ എന്ന രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. എസ്കെൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അനേകം തവണ ഉപയോഗിക്കപ്പെടുന്നതാണ് മനുഷ്യപുത്രൻ. മനുഷ്യപുത്ര എന്നാണ് എസ്കെലിനെ ദൈവം വിളിക്കുന്നത്, മനുഷ്യൻ എന്ന അർത്ഥം. അപ്പോൾ താൻ മനുഷ്യനാണ്, വെറുമൊരു മനുഷ്യനാണ്, മനുഷ്യൻ മാത്രമാണ്, എല്ലാ മനുഷ്യരെയും പോലെ മനുഷ്യനാണ് എന്ന് സൂചിപ്പിക്കാൻ യേശു ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതുമാത്രമല്ല, മനുഷ്യൻ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അത് ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 10:45 വാക്യത്തിലാണ്. മർക്കോസ് 10:45 ഇപ്രകാരം പറയും, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമാണ്. ശുശ്രൂഷിക്കാനായി വന്ന മനുഷ്യപുത്രൻ. അപ്പോൾ യേശു മനുഷ്യപുത്രനെക്കുറിച്ച് പറയുമ്പോൾ വന്ന മനുഷ്യപുത്രനെക്കുറിച്ച് പറയും, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, ദൈവത്തിൽ നിന്ന് താഴേക്ക് വന്നവനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എല്ലാ മനുഷ്യരെയും പോലെ ഏറ്റവും എളിയവനായി, സേവനങ്ങൾ നൽകുന്നവനായി, സേവനം ചെയ്യുന്നവനായി, സേവനം സ്വീകരിക്കാനല്ല, സേവനം കൊടുക്കാനാണ്. ആ സേവനത്തിൻ്റെ പാരമ്യമാണ് ജീവൻ ബലിയായി സമർപ്പിക്കുക. അപ്പോൾ മനുഷ്യ അവതാരം ഇറങ്ങി വരികയും ഇവിടെ സേവനം നൽകി ഏറ്റവും വിനീതനായി ലളിതമായി ജീവിക്കുകയും അവസാനം തന്നെ ജീവൻ തന്നെ ബലിയായി കൊടുത്ത് പിതാവിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന, അങ്ങനെ മഹത്വീകരിക്കപ്പെടുന്നവനാണ് മനുഷ്യപുത്രൻ. അപ്പോൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെയും മഹത്വീകരണത്തെയും കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു പദമാണ് മനുഷ്യപുത്രൻ എന്നത്. അതുകൊണ്ടും അവസാനിച്ചില്ല, ഇവൻ ഇനിയും വരാനിരിക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് വിശ്വാസികൾ. അവൻ വന്നു, അവൻ സ്വർഗത്തിലേക്ക് മടങ്ങി, അഥവാ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി അവൻ വീണ്ടും വരും. ആ വീണ്ടും വരുന്നവനെക്കുറിച്ച് യേശു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായത്തിൽ തൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പലതരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രസക്തമായത് അവസാന വിധിയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 25 31 വാക്യം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്നെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. വിധിക്കാൻ വരുന്നവൻ, നീതി സ്ഥാപിക്കാൻ വരുന്നവൻ. അപ്പോൾ മനുഷ്യപുത്രൻ വീണ്ടും വരും. അപ്പോൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മഹത്വീകരണത്തെക്കുറിച്ചും മടങ്ങി വരവിനെക്കുറിച്ചും എല്ലാം സമഗ്രമായി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് മനുഷ്യപുത്രൻ. അതാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടത്. ഈ മനുഷ്യപുത്രൻ്റെ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ, അക്രമവും അനീതിയും നടമാടുന്ന ഈ ലോകത്തിലേക്ക് പ്രകാശമായി, രക്ഷയായി, ജീവനായി അവിടുത്തെ പുത്രനെ അങ്ങ് അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ അക്രമങ്ങളും അവസാനിക്കും. എല്ലാ അനീതിക്കും അറുതി വരും. എല്ലാവർക്കും നീതി അവിടുന്ന് പ്രദാനം ചെയ്യും. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് അവിടുന്ന് പ്രകാശമായി വീണ്ടും വരും. വാനമേഘങ്ങളിൽ വരുന്നവൻ അവിടുത്തെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകും. അന്ന് എല്ലാ അനീതിയും അവസാനിക്കുകയും പ്രകാശം വീണ്ടും പ്രസരിക്കുകയും ചെയ്യും. ദാനിയേലിലൂടെ അവിടെ നൽകിയ ഈ പ്രതീക്ഷ ഇന്ന് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. താവി വരണമേ, നാഥനായി, രക്ഷകനായി, പ്രകാശമായി കടന്നു വരണമേ. അന്ധകാരം അകറ്റണമേ. അനീതിക്ക് അറുതി വരുത്തണമേ. മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും എടുത്തുമാറ്റി ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ പ്രകാശമായി വരണമേ. തമസോമ ജ്യോതിർ ഗമയ. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്ക് നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ആമേൻ.